The editorial. രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനൊന്ന് വ്യാഴം, 1899 മീനം 29, ദീപിക എഡിറ്റോറിയൽ. മണിപ്പൂരിനെ രക്ഷിച്ചില്ല. മണിപ്പൂരിനെ രക്ഷിച്ചെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു. ഈ രക്ഷയാണോ ആ നാടിനെ വിധിച്ചിരിക്കുന്നത്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സമയോചിത ഇടപെടൽ മൂലം കലാപബാധിത മണിപ്പൂരിലെ സ്ഥിതിഗതികളിൽ കാര്യമായ പുരോഗതി ഉണ്ടായെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏറെ വംശീയ കലാപങ്ങൾ നടന്നിട്ടുള്ള നാടാണ് മണിപ്പൂർ. പക്ഷേ അതൊക്കെ നിസ്സാരമായിരുന്നെന്ന് തോന്നിപ്പിക്കും വിധം ആ ജനത മനസ്സുകൊണ്ടും വെറുപ്പ് കൊണ്ടും വാസഭൂമി കൊണ്ടും രണ്ടു ശത്രുരാജ്യങ്ങളെ പോലെ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. മണിപ്പൂരിനേറ്റ ചരിത്ര പ്രഹരം. അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കെ അതിനിഗൂഢവും അവിശ്വസനീയവുമായൊരു നിശബ്ദതയിൽ താൻ അഭിരമിച്ചത് എന്തിനെന്ന് മാത്രം പ്രധാനമന്ത്രി പറഞ്ഞില്ല. ആസാം ട്രിബ്യൂൺ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞത്. വൈകാരികമായതിനാൽ വിഷയത്തെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടത് നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്വമാണെന്നും ഉപദേശിച്ചു. മണിപ്പൂരിലെ സംഘർഷം പരിഹരിക്കുന്നതിന് ലഭ്യമായ മികച്ച വിഭവങ്ങളും ഭരണ സംവിധാനവും വിനിയോഗിച്ചു. ഇതേക്കുറിച്ച് പാർലമെന്റിൽ സംസാരിച്ചു. അമിത്ഷാ മണിപ്പൂരിൽ താമസിച്ച് 15 കൂടിക്കാഴ്ചകൾ നടത്തി. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് കേന്ദ്ര സർക്കാർ തുടർച്ചയായ പിന്തുണ നൽകി. സാമ്പത്തിക പാക്കേജുകൾ ഉൾപ്പെടെ ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. നല്ലത്. പക്ഷേ പാർലമെന്റിൽ പ്രധാനമന്ത്രിയെ കൊണ്ട് സംസാരിപ്പിക്കാൻ പ്രതിപക്ഷവും മാധ്യമങ്ങളും എത്ര പണിപ്പെടേണ്ടി വന്നുവെന്നത് അദ്ദേഹം മറന്നുപോയെന്ന് തോന്നുന്നു. ഒരു കാര്യം സത്യമാണ്, സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് കേന്ദ്രം തുടർച്ചയായ പിന്തുണ നൽകി. പക്ഷേ സംസ്ഥാനത്തെ നയിക്കുന്ന ബി ജെ പി മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് ആരുടെ പക്ഷത്തായിരുന്നു എന്നത് അദ്ദേഹം മറന്നു. മെയ്തേ കുക്കി വംശങ്ങൾ ഏറ്റുമുട്ടിയപ്പോൾ മുഖ്യമന്ത്രി നിർലജ്ജം മെയ്തേ പക്ഷത്ത് നിൽക്കുകയും മെയ്തേ തീവ്ര സംഘടനകൾ മുഖ്യമന്ത്രിയെ പ്രശംസിക്കുകയും ഒക്കെ ചെയ്തത് ആരും മറക്കും. ശത്രു സംഹാരത്തിന് വേണ്ടി മെയ്തേ തീവ്ര പ്രസ്ഥാനം സംസ്ഥാനത്തിന്റെ ആയുധ പുരകൾ കയ്യേറി തോക്കും വെടിയുണ്ടകളും യഥേഷ്ടം കൈക്കലാക്കിയപ്പോൾ കൈയും കെട്ടി നിന്നൊരു മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം മാത്രം പ്രവർത്തിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ. 2023 മെയ് 3 കലാപം തുടങ്ങിയതിനു ശേഷം ഇന്നുവരെ പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ല. കലാപം നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ട സംസ്ഥാന സർക്കാരിനെതിരെ നടപടി എടുക്കാതിരുന്നതിനെ കുറിച്ച് മറുപടിയില്ല. മണിപ്പൂരിലേത് വർഗീയമല്ല, വംശീയ കലാപമാണെന്ന് പറയുമ്പോഴും മെയ്തേകൾ സ്വന്തം വംശത്തിൽപ്പെട്ട ക്രൈസ്തവരുടേത് ഉൾപ്പെടെ 250 പള്ളികൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ കത്തിച്ചു ചാമ്പലാക്കിയതിനെ കുറിച്ച് ഇന്നും വിശദീകരണമില്ല. ചില ക്ഷേത്രങ്ങളും തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നതല്ല മറുപടി. രാജ്യത്ത് അരങ്ങേറുന്ന ക്രൈസ്തവ മതസ്ഥാപനങ്ങളോടുള്ള വിവേചനത്തിന്റെ മണിപ്പൂർ പതിപ്പായി അത് മാറി. നിർമ്മിക്കപ്പെട്ട ആരാധനാലയങ്ങളിലെ പൂജകൾ മാത്രമല്ല, തകർക്കപ്പെട്ടവയുടെ ചാരവും ബി ജെ പി ഭരണകാലത്തിന്റെ മതേതരത്വത്തെ നിർവചിക്കും. കലാപം നടക്കുമ്പോൾ സംസ്ഥാന സർക്കാരും മാധ്യമങ്ങളും പക്ഷം പിടിച്ചുവെന്ന് എഡിറ്റേഴ്സ് ഗിൽഡിന്റെ വസ്തുതാന്വേഷണ സംഘം റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ ഗിൽഡിന്റെ പ്രസിഡന്റിനും 3 അംഗങ്ങൾക്കുമെതിരെ കേസെടുത്തുകൊണ്ടാണ് ബിരേൻ സിംഗ് സർക്കാർ പ്രതികരിച്ചത്. സ്ത്രീകളെ പരസ്യമായി പീഡിപ്പിക്കുകയും നഗ്നരാക്കി നാട്ടിലുടനീളം നടത്തുകയും ചെയ്ത സംഭവത്തിൽ പോലും ഒരു FIR തയ്യാറാക്കാൻ 14 ദിവസം വേണ്ടി വന്നു. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഡൽഹി, ഉത്തരാഖണ്ഡ്, ആസാം എന്നിവിടങ്ങളിലൊക്കെ ബി ജെ പി സർക്കാരുകൾ ശത്രു സംഹാരത്തിന് ഉപയോഗിച്ച ബുൾഡോസറുകൾ മണിപ്പൂരിലേക്കും എത്തിയത് 2023 ഫെബ്രുവരിയിലായിരുന്നു. ചുരാചന്ദ്പൂരിലേക്ക് സുംജാങ്കിൽ വനഭൂമി കയ്യേറിയെന്നാരോപിച്ച് കുക്കികൾ താമസിച്ചിരുന്ന 16 വീടുകളും അവരുടെ പള്ളിയും ഇടിച്ചു നിർത്തി. മ്യാൻമറിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും മണിപ്പൂരിലേക്ക് കുക്കികളെത്തി അനധികൃതമായി താമസിക്കുന്നു എന്ന് പ്രചരിപ്പിച്ചവരിൽ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ആയിരുന്നു മുന്നിൽ. കുക്കികൾ പോപ്പി കൃഷിയിലൂടെ മയക്കുമരുന്ന് കൃഷിയും തീവ്രവാദവും നടത്തുകയാണെന്ന് മെയ്തേകളും പ്രചരിപ്പിച്ചു. അത്തരം സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കുന്നതിനു പകരം കുക്കികളെയാകെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയായിരുന്നു ബിരേൻ സിംഗ് സർക്കാർ. പണ്ടേയുള്ള വംശീയ ശത്രുത ആളിക്കത്തി. താമസിയാതെ മെയ്തേകളെ ST പട്ടികയിൽ ഉൾപ്പെടുത്താൻ നടപടി സ്വീകരിക്കണമെന്ന് ഇല്ലാത്ത അധികാരമുപയോഗിച്ച് ഹൈക്കോടതി ഉത്തരവിട്ടു. തുടർന്ന് കുക്കികൾ തുടങ്ങിയ പ്രതിഷേധം രണ്ടു വംശങ്ങൾ തമ്മിലുള്ള കലാപത്തിലേക്ക് വഴിമാറുകയായിരുന്നു. 4 കഴിഞ്ഞപ്പോൾ, അതായത് സെപ്റ്റംബറിലെ സർക്കാർ കണക്കുകൾ അനുസരിച്ചു മാത്രം 175 പേർ കൊല്ലപ്പെട്ടു, 1108 പേർക്ക് പരിക്കേറ്റു, 32 പേരെ കാണാതായി, 4786 വീടുകൾ ചാമ്പലാക്കി, 254 പള്ളികളും 132 ക്ഷേത്രങ്ങളും തകർത്തു, 70,000 മനുഷ്യർ പലായനം ചെയ്തു. ഇന്ത്യ തിരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ്. മണിപ്പൂർ ഭയത്തിന്റെ പിടിയിലും. ലൈസൻസ് ഉള്ള 24,000 തോക്കുകളിൽ 12,000 എണ്ണം ഇനിയും ഉടമകൾ സമർപ്പിച്ചിട്ടില്ല. അതിലും ഭയാനകമായ കാര്യം, നെയ്തേകൾ കടത്തിക്കൊണ്ടുപോയ AK സീരീസിൽ ഉൾപ്പെട്ട ആധുനിക ആയുധങ്ങളിലേറെയും അവരുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നതാണ്. എങ്ങനെയാണ് ഭയമില്ലാതെ ജനങ്ങൾ വോട്ട് ചെയ്യാനെത്തുന്നത്? ഒരു പാർട്ടിയുടെയും പ്രമുഖ നേതാക്കൾ മണിപ്പൂരിലേക്ക് പ്രചാരണത്തിന് പോകുന്നില്ല, ഭയം മാത്രമാണ് കാരണം. ഈ മണിപ്പൂരിനെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ രക്ഷിച്ചെന്ന് പ്രധാനമന്ത്രി പറഞ്ഞത്. മണിപ്പൂർ കത്തിയെറിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി ഇടപെട്ടിരുന്നെങ്കിൽ ആ നിമിഷം അവിടെ എല്ലാം ശാന്തമാകുമായിരുന്നെന്ന് ആരും കരുതുന്നില്ല. പക്ഷേ അതിന്റെ തീവ്രത കുറയ്ക്കാനാകുമായിരുന്നു, ക്രിമിനലുകൾക്ക് മുന്നറിയിപ്പാകുമായിരുന്നു, ചോദിക്കാനും പറയാനും തങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ഇരകൾക്ക് തോന്നുമായിരുന്നു. സർക്കാർ കുറ്റവാളികളെ പിന്തുണയ്ക്കില്ലെന്ന് തോന്നലെങ്കിലും ഉണ്ടാകുമായിരുന്നു. സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് നടത്തിയിട്ടുള്ള അവകാശവാദങ്ങളിൽ ആത്മാർത്ഥതയുണ്ടെന്ന് തെരുവിൽ തുണിയുരിയപ്പെട്ട പെൺകുട്ടികൾക്ക് തോന്നുമായിരുന്നു. പ്രധാനമന്ത്രിയുടെ അന്നത്തെ നിശബ്ദതയുണർത്തിയ ഭയാനകമായ ശൂന്യത തിരഞ്ഞെടുപ്പ് കാലത്തെ വാക്കുകൾ കൊണ്ട് നികത്താനാകുമോ എന്നറിയില്ല. മെയ്തേകളും കുക്കികളും നമ്മുടെ സഹോദരങ്ങളാണ്. പ്രായോഗിക നടപടിയുണ്ടാകണം. രണ്ടു വംശങ്ങൾക്കിടയിലെ വിദ്വേഷം, ആളിക്കത്തിയതിന്റെ മുറിവുകൾ, അവരിലെ മനുഷ്യത്വത്തിന്റെ ആഴക്കിണറുകൾ വറ്റാതെയുള്ള സ്നേഹജലം കൊണ്ട് സുഖപ്പെടുത്തേണ്ടതുമുണ്ട്. പക്ഷേ ആരതിന് മുന്നിട്ടിറങ്ങും? മണിപ്പൂർ കാത്തിരിക്കുന്നു. The editorial.